പ്രവാസി ഭാരതി 1539 AM. അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ.
അർത്ഥപൂർണമായ നിത്യജീവിതത്തിന് ഒരു വഴി കാട്ടി.
Brought to you by
Ahilya Hospital, Caringly Yours,
Hamdan Street and Musaffa Abu Dhabi.
ദൈനംദിന ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വിവിധ വിഷയങ്ങളെക്കുറിച്ച് അതത് മേഖലയിലെ വിദഗ്ധർ ശ്രോതാക്കളുമായി സംവദിക്കുന്ന തത്സമയ പരിപാടി
അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ.
നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സമീക്ഷയിൽ നമുക്കൊപ്പം കോഴിക്കോട് മനഃശാന്തി ഹോസ്പിറ്റലിലെയും ഷാർജ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിലെയും സ്പെഷ്യലിസ്റ്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസ് അലി. ഡോക്ടർ നമസ്കാരം.
നമസ്കാരം.
ആദ്യം ഹാപ്പി ന്യൂ ഇയർ ഡോക്ടർ.
ഹാപ്പി ന്യൂ ഇയർ.
നമ്മുടെ ഇന്നത്തെ വിഷയവും അത് തന്നെയാണ്, പുതുവർഷവും പുതുചിന്തകളും എന്ന വിഷയത്തെ കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. നമ്മൾ കഴിഞ്ഞ മണിക്കൂറിലും ഏതാണ്ട് ഇതേ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ശ്രോതാക്കളായി സംസാരിച്ചിരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മെഡിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക്
തീർച്ചയായിട്ടും.
കാരണം
സാധാരണഗതിയിൽ ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ ഈ പുതുവത്സരത്തിന് അതിനോടനുബന്ധിച്ച് ഫസ്റ്റ് ഡേ ഞാൻ ഇവിടെ എൻ്റെ റുട്ടീൻ പ്രാക്ടീസിനോട് വന്നിരുന്നു. ആ സമയത്ത് ക്ലിനിക്കിൽ ചെന്നപ്പോൾ പേഷ്യൻസ് ഒക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞു കേട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദ്യം കൊല്ലത്തിലെ ആദ്യത്തെ ദിവസം തന്നെ ഈ ഡോക്ടറുടെ അടുത്ത് കയറി ഇറങ്ങി
ഈ കൊല്ലം മുതൽ
ഈ വർഷം. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് ആളുകൾക്ക് അല്ലേ, കുറെ കേൾക്കാറില്ലേ
എല്ലാ കാര്യത്തിലും നമ്മൾ അങ്ങനെ പറയും.
അറേ അറേ അറേ. ഓക്കെ, അപ്പോൾ ഇതൊന്നും ആരും വരുത്തി തീർക്കുന്നതല്ല. വരുമ്പോൾ നിർബന്ധമായിട്ട് എത്തുന്നതാണല്ലോ ഒരു ഡോക്ടറെ അടുത്ത് എത്തുക എന്ന് പറഞ്ഞാൽ. മറ്റൊന്നും നമ്മളൊരു ടൂറ് പോകുന്ന മാതിരി അല്ലല്ലോ ഒരു ഡോക്ടറെ അടുത്ത് പോകുക എന്ന് പറയുന്നത്. നിവൃത്തിയില്ലാത്തതുകൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അത്ര എടുത്താൽ മതി ആ കാര്യം.
അതിനെ
ഡീപ്പായി ചിന്തിച്ച് നമ്മൾ പ്രശ്നങ്ങൾ അവധി എന്ന് വിചാരിച്ചു എല്ലാവരും ഡോക്ടറെ അടുത്ത് പോകണമെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ ഇതൊന്നും നമ്മളെ കയ്യിലുള്ള കാര്യങ്ങളല്ല. വരുമ്പോൾ അതിൻ്റെതായ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ.
ഡോക്ടർ, അപ്പം നമുക്ക് ഈ ദിവസം തീർച്ചയായും ഇപ്പോൾ ഒരുപാട് പേര് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ തന്നെ പലരും കഠിനമായ പല തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുള്ളവരായിരിക്കും. പക്ഷേ അതിന് പലപ്പോഴും ഒരു ആഴ്ചയുടെയോ രണ്ടാഴ്ചയുടെയോ ഒക്കെ ആയുസ് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ നമുക്ക് അറിയാനുള്ളത്, ഇങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാനായിട്ട് എങ്ങനെ നമ്മൾക്ക് മനസ്സിനെ പാകപ്പെടുത്താം എന്നുള്ളത്.
അതെ അതെ, അതിന് വിൽ പവർ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. നമ്മളൊരു മനക്കരുത്ത്, ഉറച്ചു നിൽക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. ഏതൊരു പ്രതിജ്ഞയും, ഈ പ്രതിജ്ഞ മാത്രമല്ല എനിത്തിങ്, നമ്മളിങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് പോരുത്. പലപ്പോഴും നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, പല സുഹൃത്ത് ഫ്രണ്ട്സ് വരെ ഓരോ ആഴ്ചകളും ഓരോ ഫ്രണ്ട്സുള്ള ആളുകളൊക്കെ ഉണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കൾ. അപ്പം നമ്മൾ നമുക്ക് പറ്റിയ ഒരു സുഹൃത്താണോ അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ഒരു കൂട്ടുകെട്ടാണോ നമുക്ക് പറ്റിയ ഒരു കാര്യമാണോ എന്നുള്ളത് നമ്മൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പാണ് ചിന്തിക്കേണ്ടത്. ചിന്തിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനിങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് എപ്പോഴും പോകുന്നത് ശരിയല്ല. ഇനി പർട്ടിക്കുലർ റീസൺ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് എന്തായാലും പോകേണ്ടി വരും, ചില കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ കാര്യമായിട്ട് നമ്മളിപ്പോൾ ഈ ന്യൂ ഇയറിന് പ്ലഡ്ജ് എടുക്കുന്നത് എസ്പെഷ്യലി ഈ ലഹരി കടിമപ്പെട്ട ആളുകളായിട്ടുള്ളവരും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അങ്ങനത്തെ ഹാബിറ്റ്സുകളുള്ളവർ നമ്മൾ പറയും ഇതോടുകൂടിയിട്ട് നിർത്തിയത്. എസ്പെഷ്യലി അതൊരു കുടുംബത്തിനോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ആളുകൾക്കോ അത് ഒരു ഇൻട്രപ്ഷൻ ആയി തുടങ്ങുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. കാരണം അതുകൊണ്ടാണല്ലോ അവരെന്നെ തീരുമാനം എടുക്കണം ഇനി ഞാൻ നിർത്തിയെന്നൊക്കെ. അപ്പോൾ ആ തീരുമാനങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ വീട്ടുകാരെയൊക്കെ ബുദ്ധിമുട്ടാക്കുന്നതുകൊണ്ട് നമ്മളെ ഫാമിലി മെമ്പേഴ്സ് കുറേ ആളുകൾ നമ്മളായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്കും നമുക്ക് മാത്രമല്ല മറ്റുള്ളവർ കൂടി ബുദ്ധിമുട്ടാവുന്നൊരവസ്ഥ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതോ ഒരു ലഹരി ആയിക്കോട്ടെ നമ്മൾ ഡ്രിങ്ക്സ് എടുക്കുന്നത് നമുക്കൊരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ആ എൻജോയ്മെൻറ്റ് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടായിക്കൊണ്ട രീതിയിലാവരുത്. എപ്പോഴും നമ്മൾ ഹെൽത്ത് നോക്കണം, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവുകയും ചെയ്യരുത്. അതാണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്. നമ്മളൊരു എൻജോയ്മെൻറ്റ് ഉണ്ടാവുമ്പോൾ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ചെയ്യുകയും നാട്ടുകാർക്ക് മുഴുവൻ പ്രശ്നങ്ങളാക്കിയുകൊണ്ട് മറ്റുള്ള ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ നടക്കുമ്പോൾ അത് ഭയങ്കരമായ പ്രശ്നമാണ്. എസ്പെഷ്യലി നമ്മളെ ഫാമിലീൻ്റെ കാര്യത്തിലൊക്കെ പല കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക്. അപ്പോൾ അത്തരത്തിലേക്ക് എത്തിപ്പെടുന്നത് പലവരും യാദൃച്ഛികമാണ്. പലപ്പോഴും ഞങ്ങളുടെ അടുത്ത് വരുന്ന ഡി അഡിക്ഷന് വരുന്ന ട്രീറ്റ്മെൻറ്റിന് വരുന്ന ആളുകളോടൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ പലരും പറയുന്ന ഒരു മറുപടിയാണ് അത്, ഒരു ഞങ്ങൾ ടൂറ് പോയപ്പോൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് ഒത്തുചേർന്നപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷന് കൂടിയപ്പോൾ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇവൻറ്റിൽ ജസ്റ്റ് ഒരു തമാശയ്ക്ക് വേണ്ടി തുടങ്ങി പിന്നെ അതങ്ങനെ അങ്ങനെ കൂടി വന്നു. അപ്പോൾ ആ ടോളറൻസ് ലെവല് കൂടുതൽ ഒരു മനുഷ്യ സഹജമാണ്. നമുക്ക് ടോളറൻസ് കൂടും, ഇന്നിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി മതിയെങ്കിലും ആ ക്വാണ്ടിറ്റി മതിയാവാതെ വരും, അതിൻ്റെ കുറച്ചുകൂടി കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥ വരും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ബോഡിയിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ഒരു പരിധിക്കപ്പുറം നല്ല വിൽ പവറിൽ പിടിച്ച് നിൽക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മുമ്പ് അറിയാം, സ്പിരിറ്റ് എന്നുള്ളൊരു സിനിമയൊക്കെ ഇറങ്ങിയിരുന്നു. ആ സിനിമയിൽ ഒരു വ്യക്തി, ആ നടൻ്റെ പേരെന്താ ഞാൻ ഓർക്കുന്നില്ല, അപ്പോൾ മോഹൻലാലൊക്കെ ഇരുന്ന് ഡ്രിങ്ക്സ് കഴിക്കുന്ന ഇടയിൽ ഒരു വ്യക്തി ആ ഒരു ലിമിറ്റഡ് ഡ്രിങ്ക്സിൽ മാത്രം ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ട്, പക്ഷെ അതിൽ കഴിയുന്നവർ, ഞാനിതിനൊരിക്കലും എൻകറേജ് ചെയ്യല്ല ശരിക്കും പറഞ്ഞാൽ, അങ്ങനെയുള്ള ഒരു കഴിയുന്ന ആളുകൾക്കേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു നല്ലതിനായിട്ട് ഈ ന്യൂ ഇയർ ഉപയോഗപ്പെടുത്തുകയും വേണം. അതിന് അത്തരത്തിൽ നല്ലൊരു പ്ലഡ്ജ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ അതിന് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാതെ നോക്കാൻ നമ്മളെപ്പോഴും നമ്മളെ മനസ്സിന് സെൽഫ് സജഷൻ കൊടുത്തുകൊണ്ട് പിടിച്ചു നിർത്തണം. അത് തന്നെയാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കേഷൻ. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോടൊക്കെ പറയാറുള്ളതാണ്, ഈ എസ്പെഷ്യലി ഡ്രിങ്ക്സ് അസോസിയേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സ് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ആളുകളോട്, അവർക്ക് തന്നെ അത് നിർത്തണം എന്നുള്ള മോട്ടിവേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കുറേ പറ്റും. അല്ല, ആരോ നിർബന്ധത്തിന് വേണ്ടി ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരുന്ന ആളുകളെ മാറ്റിയെടുക്കാൻ നമുക്ക് വളരെ പ്രയാസമാണ്. അപ്പം നമ്മൾ തന്നെ സ്വയം ആ തീരുമാനം എടുക്കുക. എന്നാൽ മെഡിക്കേഷനൊന്നും ആവശ്യമില്ല. ഈ മെഡിക്കേഷൻ എവിടെയാണ് ആവശ്യം എന്നറിയോ? നമുക്കൊരു ഒരു അഡിക്ഷൻ ആയിട്ടുള്ള ആൾക്ക് അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില വിഡ്രോവൽ സിംറ്റംസ് ഉണ്ട്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് അത് കിട്ടാതെ വരുമ്പോൾ, ബ്ലഡിൽ ആ ലെവൽ കിട്ടാതെ വരുമ്പോൾ ചില ഷിവറിങ് വരാം, ചിലപ്പോൾ അസ്വസ്ഥതകൾ വരാം, ചിലപ്പോൾ ദേഷ്യങ്ങൾ വരാം, ചിലക്ക് ഫിറ്റ്സ് വരും, അപസ്മാരമാരി ഇളക്കം വരും, ഇങ്ങനെ പല കാര്യങ്ങളും വന്നേക്കാം. ആ കാര്യങ്ങളെ മാനേജ് ചെയ്യാനാണ് നമ്മൾ മെഡിസിൻ ആവശ്യപ്പെടുന്നത്. കാരണം അത്രയധികം അഡിക്റ്റായിപ്പോയി ബോഡിയിൽ. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ, അതിൻ്റെ സമയമാകുമ്പോൾ, അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, അതിനാണ് മെഡിക്കൽ സപ്പോർട്ട്. അപ്പം ഞങ്ങൾ ആദ്യം ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിനൊക്കെ 21 days അഡ്മിഷൻ എന്നാണ് പറയുക. ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിന് അഡ്മിഷൻ ആയി കഴിഞ്ഞാലും നമ്മൾ ആദ്യം അവരോട് ഡിറ്റോക്സിഫിക്കേഷൻ എന്നാണ് പറയുക, അതായത് ബോഡിയിൽ നിന്ന് കംപ്ലീറ്റ് ഇതിൻ്റെ ലഹരിയോട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം, ഹൈ ഡോസ് ഓഫ് വൈറ്റമിൻ B12 വൈറ്റമിൻ സപ്ലിമെൻ്റൊക്കെ കൊടുത്തതിന് ശേഷം ബ്ലഡ് പ്യൂരിഫൈ ചെയ്യും. ആദ്യം ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിനോട് ബന്ധപ്പെട്ട മെഡിസിൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കാരണം ആ സമയത്ത് തന്നെ ഇദ്ദേഹത്തിന് അതിന് താല്പര്യമില്ല എന്നുള്ള തോന്നൽ വരികയാണെങ്കിൽ ചില മെഡിസിൻസ് ഞങ്ങൾ അവോയ്ഡ് ചെയ്യും. കാരണം ഡ്രഗും ഈ ഇതുമായിട്ട് ഭയങ്കരമായിട്ട് ചിലപ്പോൾ റിയാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൗൺസിലിംഗ് കൂടി അതിനോട് അസോസിയേറ്റഡ് ആയിട്ട് കൊടുക്കും. അങ്ങനെയാണ് മറ്റുള്ള വിഡ്രോവൽ സിംറ്റംസൊക്കെ മാനേജ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ് സാധാരണ കൊടുക്കാറ്.
ഡോക്ടർ, അപ്പോൾ 21 days ഒരു കണക്ക് പറഞ്ഞില്ല, അതിലെന്തെങ്കിലും സയൻറ്റിഫിക്?
അല്ല, അത് അങ്ങനെ ഒരു ഹോൾ വേൾഡിൽ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെതാണ് 21 days എന്ന് പറഞ്ഞാൽ. അതൊരു ഫസ്റ്റ് 1 weekയോളം നമ്മൾ ഈ ഡിറ്റോക്സിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. അതിനോടനുബന്ധിച്ച് കുറച്ച് കൗൺസിലിംഗ് ഇതൊക്കെ കൊടുത്ത് ആ മെഡിസിൻ ഡോസേജ് ഒരു മിനിമം ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, സ്ലോ ഡോസിൽ നിന്ന് ഹയർ ഡോസിലേക്ക് എത്തി ഒരു മെയിൻ്റനൻസ് ഡോസേജിൽ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു പീരീഡ് ഓഫ് കണ്ടെത്തിയതാണ് ഈ 21 days എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ടർ പീരീഡ് ആയി കൊടുത്തു കഴിഞ്ഞാലും വീണ്ടും അതിൻ്റെ റിലാപ്സ് റേറ്റ് കൂടുതലാണ്. റിലാപ്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും തിരിച്ചു വരവ് കൂടുതലാണ്. അപ്പോൾ ആ ക്രേവിംഗ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പീരീഡാണ് അത് പറയുന്നത്. അതിനനുസരിച്ച് അയാളുടെ മോട്ടിവേഷനും അയാൾക്കത് പിടിച്ചു നിർത്താനുള്ള വിൽ പവറും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സുഖമായിട്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും.
ഡോക്ടർ, നമ്മളിപ്പോൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും അല്ലാതെ ഇവിടെ പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഈ ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗം. അപ്പം പലരും പറയാറുണ്ട് അത് എത്രയൊക്കെ അത് ഉപയോഗിക്കേണ്ട എന്ന് കരുതിയാലും കൺട്രോൾ ഇല്ലാതെ അത് ഉപയോഗിച്ച് അവസാനം മാസാവസാനം വരുമ്പോൾ ആകെ പ്രശ്നമാകുന്ന ഒരു അവസ്ഥ. പലർക്കും അത് റിലേറ്റ് ചെയ്യാൻ
പറ്റുന്നുണ്ടാവും.
അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ?
പല ആളുകളും എന്നോട് തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ചില ആളുകൾ ക്രെഡിറ്റ് കാർഡ് തന്നെ അവോയ്ഡ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ്. കാരണം കാർഡ് കൊടുത്ത് നമ്മൾ പേയ്മെന്റ് കൊടുക്കുമ്പോൾ നമുക്ക് ശരിക്കൊരു അവയർനെസ് ചിലപ്പോൾ ഇല്ലാതായി പോവാറുണ്ട്. നമ്മൾ എത്രത്തോളം നമ്മൾ സ്പെൻഡ് ചെയ്തു എന്നാലും നമ്മൾ പോക്കറ്റിൽ നിന്ന് എടുക്കാത്തതുകൊണ്ട് നമ്മളങ്ങനെ അറിയുന്നില്ല. പക്ഷെ മന്ത്ലി അക്യുമുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതൊരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മളെ സാലറിയും മറ്റ് നമ്മളെ എക്സ്പെൻസസും അത് കൂടാതെ വല്ല എമർജൻസി എക്സ്പെൻസസ് കൂടി കൂടുമ്പോൾ അത് ഭയങ്കര മാച്ചിങ് ആയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ലാസ്റ്റ് സമയത്തായിരിക്കും സഫർ ചെയ്യുന്നത്. എനിക്കെന്നെ അറിയാം, എൻ്റെ കുറേ കൂട്ടുകാർ പലരും പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ലാസ്റ്റിൽ ATM മെഷീൻ്റെ മുമ്പിൽ പോയി നിൽക്കുകയും എന്നിട്ട് ഇനിയടോ ശമ്പളം കിട്ടിയതൊക്കെ തീർന്നു, ഏകദേശം അടക്കാൻ തന്നെ ഉണ്ടായിരുന്നു ധാരാളം. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെ ചില തീരുമാനങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും പാലിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ നമ്മളെ ഇംഗത്തിനെ പറ്റിയിട്ട് എപ്പോഴും നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ആ ധാരണയ്ക്ക് അനുസരിച്ചായിരിക്കണം നമ്മളെ ചിലവുകൾ. മറ്റൊരാൾ ചിലവാക്കുന്നത് കണ്ട് നമ്മൾ എടുത്തു ചാടി പോവുകയല്ല വേണ്ടത്. നമ്മളെ ഇംഗം, നമ്മളെ വീട്ടിലെ ചിലവുകൾ, ചുറ്റുപാടുകൾ, വന്ന അന്തരീക്ഷം, ഇതൊക്കെ നോക്കിയിട്ട് വേണം നോക്കാൻ, നമുക്കിനി വരാൻ പോകുന്ന എക്സ്പെൻസുകൾ ഉണ്ടാവും, ചിലപ്പോൾ കുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ, വീട്ടിലെ അച്ഛനമ്മമാർക്കുണ്ടായ അസുഖങ്ങൾ, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം നോക്കുമ്പോൾ അതെല്ലാം നോക്കിയിട്ടായിരിക്കണം നമ്മളൊരു സ്റ്റെപ്പ്. അത് തുറന്ന് പറയാനും നമുക്ക് കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇപ്പോൾ ഞാൻ ശ്രീത്രയോട് ഒരു കാര്യത്തിനെ ചോദിക്കുകയാണ്, നീ വരുന്നോ അത് നമുക്കൊരു ടൂറ് പോകാം. ശ്രീത്ര വളരെ ഓപ്പണായിട്ട് എന്നോട് പറയാണ്, അല്ല ഡോക്ടർ എൻ്റെ ഇപ്പോഴത്തെ ബഡ്ജറ്റ് ഇല്ല, ഞങ്ങൾ ഫാമിലിയൊക്കെ പ്ലാൻ ചെയ്തതൊക്കെ ഏകദേശം ഒക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്ക് നോക്കാം. സത്യത്തിൽ ഞാനൊരു നല്ലൊരു ഫ്രണ്ടാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുക ചെയ്യുക, ശ്രീത്ര വളരെ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരാളാണെന്നാണ്. അല്ലാതെ എന്നെ സാറ്റിസ്ഫൈ ആക്കാനോ എന്നെ മൂഡ് ഓഫ് ആക്കണ്ടെന്ന് വെച്ചിട്ടോ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരാളുടെ നിന്ന് കടം വാങ്ങിയിട്ട് വരുന്നൊരവസ്ഥ, തീർച്ചയായിട്ടും അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലേക്കാണ് പിന്നീട് എത്തുന്നത്. അത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവും, ഉറപ്പാണ്. ഞാൻ നിങ്ങളിപ്പോൾ ഒരു പാർട്ടിക്ക് വിളിക്കുക എന്തെങ്കിലും വിളിക്കുമ്പോൾ നിങ്ങൾ അതിനൊരു മെൻ്റലി പ്രിപ്പയർഡ് അല്ലെങ്കിൽ ബെറ്റർ ടു അവോയ്ഡ്. അത് നിങ്ങൾ ഓപ്പണായിട്ട് പറയാൻ നല്ലത്. ആ ഒരു നല്ലൊരു ഗുഡ് ഫ്രണ്ട് ആണെങ്കിൽ അവർ മനസ്സിലാക്കും. അത്തരത്തിൽ നമ്മൾ ശീലിച്ചെടുക്കണം.
നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ.
ഓക്കെ ഓക്കെ.
ഹലോ. കോൾ ഡ്രോപ്പ് ആയി.
ഓക്കെ.
അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് കണ്ടിന്യൂ ആയിരുന്നു.
അപ്പോൾ അതോ അത് ആ ഒരു തീരുമാനങ്ങൾ നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയലാണ്. ഇപ്പോൾ പലപ്പോഴും ഒരു സാധനം വരെ വാങ്ങാൻ പോകുമ്പോൾ നമ്മളൊരു 1000 രൂപ ബഡ്ജറ്റ് ഇട്ടിട്ട് നമ്മളൊരു സാധനം വാങ്ങാൻ പോവുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് ആ സെയിൽസ്മാൻ പറയും, നിങ്ങൾ 1000 രൂപയ്ക്ക് ഇത് വാങ്ങുന്നതിന് പകരം നിങ്ങളൊരു 1500 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫെസിലിറ്റി ഉള്ളത് കിട്ടും എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡ് അങ്ങോട്ട് ചാഞ്ചാടും. അത് നമ്മളെ ഹ്യൂമൻ മൈൻഡിൻ്റെ ഒരു ടെൻഡൻസിയാണത്. അപ്പോൾ അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം. സത്യത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഫെസിലിറ്റി ആവില്ല ചിലപ്പോൾ അത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവശ്യമുള്ള സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിനൊരു സമയമാകുമ്പോൾ അതിലേക്ക് പോകാമെന്നുള്ളതിൽ നമ്മൾ മനസ്സിനെ ത്വരിതപ്പെടുത്തി കൊണ്ടുവരണം. അതാണ് നമ്മൾ വേണ്ടത്. അത് പലപ്പോഴും അത് എസ്പെഷ്യലി നമ്മൾ മലയാളീസിന് അത് കുറച്ച് കുറവാണ്. നമ്മൾ ഞാനടക്കം ഈ പറയുന്ന ഓരോരുത്തർ നമുക്കെല്ലാവർക്കും ബാധകമാണ്. നമ്മൾ പൊതുവെ മലയാളീസിനെ തന്നെ പറ്റി പറയാൽ ഷോ ഓഫ് കുറച്ച് കൂടുതലാണെന്ന് പറയും. അല്ല സത്യത്തിൽ നമ്മൾ അയൽ രാജ്യങ്ങളെ അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചൊക്കെ നോക്കുമ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിട്ട് കുറച്ചുകൂടി വീടുകളും വലിയ വലിയ ബംഗ്ലാവുകളൊക്കെ കാണാം. അതേസമയം തമിഴ്നാട്ടിലോ മറ്റോ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട് കണ്ടിട്ട് നമുക്ക് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റി അസസ് ചെയ്യാൻ പറ്റില്ല പറയാറുണ്ട്. ആളുകളെ രൂപവും ഡ്രസ്സും ഒക്കെ തന്നെ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്താൽ നമുക്ക് കുറേ ദുഃഖിക്കേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഓക്കെ ഡോക്ടർ. അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയിൽ ഇന്ന് പുതുവർഷവും പുതുചിന്തകളും എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും ഒപ്പം നിങ്ങളുടെ മാനസിക സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഇപ്പോൾ വിളിക്കാം. കോഴിക്കോട് മനഃശാന്തി ഹോസ്പിറ്റലിലെയും ഷാർജ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിലെയും സ്പെഷ്യലിസ്റ്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസ് അലി നിങ്ങൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 02304381 UAE പുറമെ നിന്നാണെങ്കിൽ 00971 എന്ന കോഡുകൂടി ചേർത്ത് 23043810 എന്ന നമ്പറിലും വിളിക്കുക. ഡോക്ടർ, ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ജോലി ചെയ്യുന്ന വിഭാഗമാണ്, 99% എന്ന് നമുക്ക് പറയാം, നാട്ടിൽ നിന്ന് ഇവിടെ വരുന്നവർ. അപ്പോൾ അതിൽ പലരും അവർക്കൊരു വിരസതയുള്ള ജോലി ചെയ്യുന്നവരും വലിയൊരു വിഭാഗം ആളുകളുണ്ട്. താല്പര്യമില്ലാഞ്ഞിട്ടും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അവരവരുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗമാണ്, പല മറ്റുള്ളവരുടെ ഒരു സന്തോഷത്തിനും പല കാര്യങ്ങൾ നേടാനും വേണ്ടി ചെയ്യുന്നത്. അതുപോലെ തന്നെ ചിലർ ആ ഒരു കംഫർട്ട് സോൺ വിട്ട് വേറൊരു ജോലി അന്വേഷിക്കാനും ഒന്നും മടിക്കുന്നു.
അതെ അതെ.
അപ്പൊ അവിടെ തീരുമാനം എടുക്കുന്നതിൽ ഒരു സംശയം വരികയാണ്, എന്ത് ചെയ്യണം, ഇതിന് വിട്ടു പോയി കഴിഞ്ഞാൽ ഇതും ഇല്ല, അല്ലെങ്കിൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റി അതിലെ ശോഭിക്കാൻ പറ്റിയില്ലെങ്കിലോ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസ്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാം?
അതെ, നമുക്ക് പണ്ടൊരു ചൊല്ലുണ്ട്, ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ചാന്നല്ലേ. അതൊക്കെ ഞാൻ പറഞ്ഞു, അതൊക്കെ ഈ മനസ്സിന്റെ ഓരോ വികൃതികളാണ്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കുകയാണ് ഏറ്റവും ആവശ്യം. നമുക്കിതൊക്കെ വരുന്നത് നമ്മളെ ഈ റോൾ മോഡലിംഗ് ആണ്. നമുക്ക് പലപ്പോഴും പല ആളുകളെയും പല ആളുകളെ കാണുമ്പോൾ നമ്മൾ അതിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹങ്ങളാണ്. തീർച്ചയായിട്ടും ആഗ്രഹങ്ങൾ നല്ലത് തന്നെയാണ്, നമുക്ക് അതിലേക്ക് എത്താൻ ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള നമുക്ക് ടാർജറ്റ് ഉണ്ടാവുന്നത് നല്ലതാണ്. പക്ഷെ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കയറാൻ വേണ്ടി ആദ്യം പഠിക്കണം. ഒരിക്കലും ഞാൻ പലപ്പോഴും റേഡിയോ ടോക്കിൽ പറയുന്നതാണ്, ഒന്നാമത്തെ സ്റ്റെപ്പ് ഒന്ന് രണ്ട് കയറി മൂന്ന് കയറിയിട്ട് അങ്ങനെ പോകണം പത്തിലേക്ക്, അല്ലാതെ ഒന്ന് കയറി എങ്ങനെ പത്തിലേക്ക് എത്തുമെന്ന് ചിന്തിക്കരുത്. അവിടെയാണ് നമ്മൾ പലപ്പോഴും പാളിച്ചകൾ സംഭവിക്കുന്നത്. പലപ്പോഴും നമ്മൾ റോൾ മോഡലായി കാണുന്നത് നമ്മളിൽ നിന്ന് എത്രയോ അകലെയുള്ള ആളുകളായിരിക്കും. അത് വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ സ്റ്റെപ്പ് കയറിയിട്ട് വേണം പോകാൻ. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആ ലെവലിലേക്ക് ഒരാളുടെ അടുത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ബൈപ്പാസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വല്ല നിധി കിട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഈ പല നിരാശകളും വരുന്നത്. ഇതൊന്നും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ റീച്ചിലേക്കൊക്കെ എത്താൻ പറ്റും, പക്ഷെ നമ്മൾ അധ്വാനിച്ച് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിലൊരു അന്തസ്സുണ്ട്, അതിൽ സന്തോഷം കണ്ടെത്തണം, അതിൽ പ്ലസൻ്റ് ആയിരിക്കണം, അത് നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ കഴിയണം. ഇപ്പോൾ ശ്രീത്ര ഇവിടെ വർക്ക് ചെയ്യുന്നു, ആ വർക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് കുറേ അതിനെക്കൊണ്ട് കുറേ ഗുണങ്ങളുണ്ടാകും, കുറേ കുറേ ബെനിഫിറ്റും ഉണ്ടാകും, കുറേ ഡിമെറിറ്റ്സും ഉണ്ടാവും. അതിലപ്പുറം ചിലപ്പോൾ ഓഫർ നിങ്ങൾക്ക് കിട്ടിയായിരിക്കാം. പക്ഷേ നിങ്ങളെ ജോബിൻ്റെ ഒരു സംതൃപ്തി, നിങ്ങളൊരു പാഷൻ, ഇതെല്ലാം നിങ്ങൾ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യണം. ചിലപ്പോൾ ഇതിലും കൂടുതൽ സാലറി ഉള്ളൊരു ജോലി നിങ്ങൾക്ക് അഷ്യൂർ ചെയ്താലും പക്ഷേ ഇതേമാതിരി നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിക്കൊള്ളുന്നില്ല. കാരണം നിങ്ങളെ പ്രൊഫഷൻ, നിങ്ങളെ പേഴ്സണാലിറ്റിക്ക് പറ്റിയൊരു ജോബ് നിങ്ങൾ തന്നെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. ചിലപ്പോൾ കിട്ടാത്തതാണെങ്കിൽ നമുക്ക് ഈ ജോലി സംതൃപ്തിയോടു കൂടി നിന്ന് ഈ നമ്മളൊരു കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊന്നിലേക്ക് ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവിടെ നല്ല രീതിയിൽ പോകണം, ഇവിടെ നിന്നൊരു ഒപ്പീനിയൻ എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ വെക്കുകയാണെങ്കിലും ഇവിടെ നിന്നൊരു നല്ല ഒപ്പീനിയൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പോകണം. മറ്റേ അടുത്തൊരു ജോബിൽ പോവുകയാണെങ്കിലും നിങ്ങൾ ബാക്ക്വേർഡ്സ് നോക്കുമ്പോൾ വീണ്ടും അതൊരു ബാഡ് എക്സ്പീരിയൻസ് ആണ്, അവിടെ അത്ര നല്ലൊരു പേരല്ല, അതൊക്കെ നിങ്ങൾക്കൊരു ഡിമെറിറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ അറിയാതെ ചില ഗുണങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ എപ്പോഴും നല്ല ഒരു ഇതിൽ തന്നെ ആയിരിക്കണം, സന്തോഷം ആയിക്കൊണ്ട് തന്നെ ആയിരിക്കണം ജോലി ചെയ്യുമ്പോൾ. അതിൽ അങ്ങനെ ഒരു വേണം വേണ്ട എന്ന് വെച്ചിരിക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു ഫുള്ളായിട്ട് ഫുൾഫിൽ ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. അപ്പോൾ ഏതൊരു കാര്യത്തിനും പ്ലസ്സും മൈനസും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഉള്ളത് സന്തോഷകരമായി ജീവിക്കുക, നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്, കുറച്ച് കാലം ലൈഫ് ഹാപ്പി ആവണം, നമ്മളെ ഫാമിലിയൊക്കെ ആയിട്ട് ഒരുമിച്ച് കൂടണം, കുറച്ച് കാലം കഴിഞ്ഞ് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഏണിങ്സ് കിട്ടി നാട്ടിലേക്ക് പോകണം തന്നെയാണ് 99% ആൾക്കാരും കരുതുന്നത്. ഒരിക്കലും ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ തുച്ഛം ആളുകൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും നമ്മുടെ നാട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്ത് കൂടണം എന്നുള്ളതാണ്. ആ സന്തോഷം ഹാപ്പി ആയിട്ട് നമുക്ക് പോവാം.
ഓക്കെ, അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയിൽ ഇനി ഒരിട വേള.
പ്രവാസി ഭാരതി 1539 AM. നാട്ടു നന്മയുടെ നല്ല വർത്തമാനത്തിന് കാതോർക്കും പ്രവാസി ഭാരതി 1539 AM. അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ ബ്രോട്ട് ടു യു ബൈ
അഹല്യ ഹോസ്പിറ്റൽ, കെയറിംഗ്ലി യുവേഴ്സ്.
അർത്ഥപൂർണമായ നിത്യജീവിതത്തിന് ഒരു വഴികാട്ടി അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ തുടരുന്നു.
അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയിൽ ഇന്ന് കോഴിക്കോട് മനഃശാന്തി ഹോസ്പിറ്റലിലെയും ഷാർജ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിലെയും സ്പെഷ്യലിസ്റ്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസ് അലിയാണ് നമുക്കൊപ്പം ഉള്ളത്. പുതുവർഷവും പുതുചിന്തകളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും മനഃശാസ്ത്രപരമായ എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് വിളിക്കാം 02304381 എന്ന നമ്പറിലേക്ക്. UAE പുറമെ നിന്നാണ് വിളിക്കുന്നതെങ്കിൽ 00971 എന്ന കോഡ് കൂടി ചേർത്ത് 2304381 എന്ന നമ്പറിലും വിളിക്കാം. നമുക്കൊരു കോൾ ഉണ്ട്.
ഓക്കെ,
ഹലോ. ഹലോ, നമസ്കാരം, സമീക്ഷയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ.
ഈ അവസരത്തിൽ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരാണ്. ഈ പുതുവത്സര ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികളില് മദ്യത്തോടുള്ള കൂടുതൽ ആസക്തി പ്രകടിപ്പിക്കാൻ കാരണം എന്താണ്? അത് ഒഴിവാക്കാനുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ പറ്റുമെന്നതാണ്.
അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമ്മളൊരു എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മദ്യത്തിലൂടെ നമുക്ക് എന്താണ് കിട്ടുന്നത്? ശരിക്ക് ഒരു ലഹരി ഉണ്ടാവുമ്പോൾ നമ്മൾ ആ തൽക്കാലം നമ്മളിപ്പോൾ ദുഃഖങ്ങളാണെങ്കിലും അതിനെ മറച്ച് നിൽക്കാനുള്ള ഒരു സന്തോഷം ആർട്ടിഫിഷ്യലായിട്ട് കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നത് മാത്രം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ലഹരി ഉപയോഗിച്ച്, അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി കൂട്ടി കുറച്ചുകൂടി ഒരു എഫക്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഴിച്ച് വരുമ്പോൾ ഉണ്ടാകുന്നൊരു അവസ്ഥ അത്രയേ ഉള്ളൂ. ഇതൊക്കെ മദ്യം ഇല്ലാതെയും ആഘോഷിക്കുന്ന ആളുകളില്ലേ? എത്ര ഫാമിലികളുണ്ട്, എത്ര ഇവൻ്റുകളുണ്ട് മദ്യമില്ലാതെ നമ്മൾ. അപ്പോൾ നമ്മളാ ഒരു ലിമിറ്റേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. ഈ മദ്യത്തിൽ തന്നെ ആവുമ്പോൾ നമ്മൾ കൂട്ടുകെട്ട് എല്ലാവരും കൂടി കൂടുമ്പോൾ അതിൻ്റെ പല ആളുകൾക്കും പല തരത്തിലുള്ള ടോളറൻസ് ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കപ്പാസിറ്റി വേറെ ആയിരിക്കും. അപ്പോൾ അതിലെനിക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അങ്ങനെ പോയിട്ടാണ് ഓരോന്ന് അതിൻ്റെ റീച്ചിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഇല്ലാതെ തന്നെ ഉള്ള ആഘോഷങ്ങൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. പിന്നെ ആ ഒരു കൾച്ചർ, വെസ്റ്റേൺ കൾച്ചറിനോട് ചിലവർ യോജിച്ച് അങ്ങനെ അങ്ങനെ കൂടി പോകുന്നതാണ്, അല്ലാതെ ഒന്നുമല്ല. അത് നമ്മൾ തന്നെ മനസ്സുകൊണ്ട് തീരുമാനമെടുത്ത് ചില ഡിസിഷൻസ് എടുത്ത് അതിൽ കൺട്രോൾ ചെയ്യാൻ നിൽക്കണം. നമ്മൾ നമ്മളെ ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരായിട്ടും കൂടെ പോയി എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്ത് അതിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷമാണ്.
ഓക്കെ, താങ്ക് യു. അടുത്ത കോൾ. ഹലോ,
ഹലോ,
നമസ്കാരം. പറഞ്ഞോളൂ ഡോക്ടറോട്. ചോദിച്ചോളൂ.
ഹാപ്പി ന്യൂ ഇയർ.
ഹാപ്പി ന്യൂ ഇയർ.
പേര് ബാബു എന്നാണ്, ബാബു മടി.
അപ്പൊ
ഞാൻ 2018 ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, ഇനി ജിമ്മിന് പോയിട്ട് വലിയ സെറ്റപ്പ് ആക്കാം. പക്ഷെ ആ തീരുമാനത്തിൽ പോയി ഒറ്റ മാസം പോയിട്ട് 3 മാസം പൈസയും പോയി, വലിയ കാര്യമുണ്ട്. അത് വേർന്ന് അതേമാതിരിയായി. ഇപ്പം 2019 വേറൊരു തീരുമാനം എടുത്തു, ഞാൻ മാർഷൽ ആർട്സ് പഠിച്ച് ബ്ലാക്ക് ബെൽറ്റ് എടുക്കാൻ. അത് തീർച്ചയായിട്ടും ഞാൻ കുറെ അന്വേഷിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് ധൈര ഒരു ധൈര്യമുള്ള ഒരു അൽപനിയൻ കരാട്ടെ സംഭവം കിട്ടി. അവിടുത്തെ മാഷന്മാരൊക്കെ നല്ല രീതിയിൽ എനിക്ക് കോപ്പറേറ്റ് ചെയ്തു. എനിക്ക് വയസ്സ് 51 അദ്ദേഹത്തെ അവരെ അവരുടെ കോപ്പറേറ്റീവാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു വർഷമായി. ഇപ്പം ഞാൻ എനിക്ക് ചോദിക്കാനുള്ള ഇത്രേ ഉള്ളൂ സാർ, നമ്മളെ റൂമിൽ വെച്ചിട്ട് ആൾക്കാരെ തന്നെ എന്നെ ഇങ്ങനെ പറയുന്നുണ്ട് 51 കഴിഞ്ഞാൽ കൂടുതൽ എക്സസൈസ് ചെയ്യാൻ പാടില്ല, ഭയങ്കര വേദന വരും കല്ലും അങ്ങനെ ഇങ്ങനെ കേട്ട് നമ്മള് പ്രഷർ കൂട്ടിരുന്നു. പക്ഷെ ആദ്യമൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തു. രണ്ടാമത് ഇത് തന്നെ രാത്രി ആലോചിച്ചിട്ട് കാലിന് വേദനയുണ്ടോ കൈക്ക് വേദനയുണ്ടോ എന്ന ചിന്തകൾ വന്നിട്ട് ലാസ്റ്റില് വേദന വന്നോണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ഇതുണ്ട്. അപ്പൊ എനിക്ക് ചോദിക്കാനത്തേയുള്ളൂ സാർ, ഈ എക്സസൈസ് നമ്മളെ ആഡ് എക്സസൈസ് ആണ് ഇപ്പൊ മാർഷ്യൽ ആർട്സ് ചെയ്യുന്നത് എങ്കിലും നമുക്ക് ഈ രാത്രി നമ്മളെ ഈ വയസ്സ് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവും
അതിലൊന്നും അതിലൊന്നും കാര്യമായിട്ട് അർത്ഥമില്ല. നിങ്ങളെ ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ ഒരു ജനറൽ ഫിസിഷ്യനെ കാണുമ്പോൾ ആ ഫിസിഷ്യനെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഫിറ്റ്നസ് ചോദിക്കുക, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇല്ല. അല്ലാതെ ആളുകളുടെ 300 അഭിപ്രായങ്ങൾ നോക്കി നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ ഒരു ജനറൽ മെഡിസിൻ MD ഉള്ള ഒരാളുടെ അടുത്ത് ഫിസിഷ്യൻ്റെ അടുത്ത് ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് ആ ഒപ്പീനിയൻ പ്രകാരം നിങ്ങൾക്ക് നീങ്ങാം. നിങ്ങളെ ഫിസിക്കൽ കണ്ടീഷൻ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമല്ലേ എന്നുള്ളത് അത്രേ ഉള്ളൂ. അല്ല, നിങ്ങൾ 51 വയസ്സിനെ കൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല, മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾക്ക് പർട്ടിക്കുലർ ആയിട്ട് ചില കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറയാം. അതാണ് ഞാൻ പറഞ്ഞ ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് ചോദിക്കാന്ന്.
കുഴപ്പമില്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എന്താ ഞങ്ങളങ്ങനെ വയസ്സുള്ള കുറെ ആൾക്കാർ ഇങ്ങനെ ഷുഗറും പ്രഷറുള്ള കുറെ ആൾക്കാർ നമ്മളെ കരാട്ട് സെന്ററിൽ വരുന്നുണ്ട്. അവിടുത്തെ നമ്മളെ ഇൻസ്ട്രക്ടർ നമ്മളെ മാഷ്മാർ അതിനനുസരിച്ചുള്ള എക്സസൈസ് ചെയ്യിക്കുന്നുള്ളൂ.
അവര്
കുറച്ച് നല്ലൊരു അറിവുള്ള ഒരു ആളാണ്.
മറ്റൊരു ജനറൽ ടോക്കാണ് അത്തരത്തിലുള്ള സംസാരങ്ങള്,
വെറുതെ ജനറൽ ആയിട്ടുള്ള
ടോക്കും.
നമ്മൾക്ക് രാത്രി ചിന്തിച്ചു വേദന വരുന്നു എന്നുള്ളൊരു ഡൗട്ടും കൂടി ഉണ്ട്.
അത് സൈക്കോളജിക്കലാണ് അത്ര. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് നിങ്ങൾ ഉറപ്പ് വരുത്താനാണ് ഒരു ജനറൽ ഫിസിഷ്യനെ കണ്ടിട്ട് അത് തീരുമാനമെടുത്ത് ആ മനസ്സിൽ നിന്ന് അതങ്ങ് ഒഴിവാക്കുക. അല്ലാതെ നമ്മൾ കാട് കയറി ചിന്തിച്ചു കഴിഞ്ഞാൽ വേണ്ടാത്ത അസുഖങ്ങളൊക്കെ വരും, പിന്നെ ഞങ്ങളെ പോലത്തെ ഡോക്ടർ തന്നെ കണ്ടുവരും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അതിലേക്കൊന്നും പോകണ്ട, നിങ്ങൾ അതിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ഒരു ജനറൽ ഫിസിഷ്യനെ കണ്ടിട്ട് അന്ന് അഷ്യൂർ ചെയ്താൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് മറ്റുള്ള എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത്, അത്രേ ഉള്ളൂ.
ഓക്കെ, താങ്ക് യു. അടുത്ത കോൾ ഉണ്ട്. ഹലോ,
നമസ്കാരം.
നമസ്കാരം.
ആ ഞാൻ നസീറുടെ ദോഹന.
ഡോക്ടറോട് ചോദിച്ചോളൂ.
പറയൂ.
ആ ഡോക്ടർ നമസ്കാരം. അസ്സലാമു അലൈക്കും.
അല്ല, ഇസ്ലാം പറയൂ.
ഹാപ്പി ന്യൂ ഇയർ.
ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.
അല്ല ഡോക്ടറെ, ഇത് കേട്ടപ്പോ ഞാനൊന്ന് വിളിച്ചതാണ്. കാരണം ഇപ്പൊ ഈ കള്ള് കുടിച്ചു കഴിഞ്ഞാ സെലിബ്രിറ്റി അല്ലെങ്കിൽ എൻജോയ് എന്നൊക്കെ പറഞ്ഞു കേട്ട് ആഘോഷിക്കുന്നു പറയുന്നുണ്ടല്ലോ, അത് ശുദ്ധം മണ്ടന്മാരെന്നു ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പൊ എന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഡോക്ടറെ, കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പൊ എന്റെ പ്രശ്നം നോക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ള ഇവിടെ ലോകത്തോളം മദ്യം മുഴുവൻ വേണ്ടി വരും, ഞാൻ കുടിക്കേണ്ടി വരും. അതിൽ അത്രയും പ്രശ്നത്തിന് നടക്കണ ആളാ ഞാൻ. ഞാൻ ഇന്ന് വരെ മദ്യം തൊട്ടിട്ടില്ല. അതേപോലെ ഞാൻ നാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ ഒരാളും ഇല്ല കൂട്ടുകാരൻ. എന്താന്ന് വെച്ചാൽ ഞാൻ മദ്യപിക്കൂല. അപ്പൊ മദ്യപാനം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൂട്ടുകാരുള്ളു, എന്റെ തീർക്ക് കൂട്ടുകാരില്ല.
അതെ അതെ, അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ ഉണ്ടാവുന്നതാണ്. അതിലിപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ചില ആളുകൾക്ക് ഡ്രിങ്ക്സ് ഞാൻ പറഞ്ഞല്ലോ, ഡ്രിങ്ക്സ് കഴിച്ചാൽ എൻജോയ്മെൻറ്റ് കിട്ടുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അത് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി അനുസരിച്ചിരിക്കും. ഓക്കെ
ഓക്കെ നസീർ, താങ്ക് യു. പുതുവർഷവും പുതുചിന്തകളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിങ്ങൾക്ക് വിളിക്കാം 02304381 എന്ന നമ്പറിലേക്ക്. കോഴിക്കോട് മനഃശാന്തി ഹോസ്പിറ്റലിലെയും ഷാർജ സ്റ്റാർ കെയർ മെഡിക്കൽ സെൻ്ററിലെയും സ്പെഷ്യലിസ്റ്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസലിയാണ് ഇന്ന് സമീക്ഷയിൽ നമുക്കൊപ്പമുള്ളത്. വിളിക്കേണ്ട നമ്പർ 02304381. അടുത്ത കോളിലേക്ക്. ഹലോ
ഹലോ,
നമസ്കാരം.
നമസ്കാരം.
ഡോക്ടർ സംസാരിച്ചോളൂ.
ഡോക്ടർ
കേൾക്കുന്നുണ്ട്, പറയൂ.
ഹാപ്പി ന്യൂ ഇയർ.
ഹാപ്പി ന്യൂ ഇയർ.
ഡോക്ടർ, ഇതിനു മുമ്പ് ഞാൻ വിളിച്ചിട്ടുണ്ട്, ഒരു വർഷം മുമ്പാണോ, അങ്ങനെ എന്തോ ഒരു സംശയമുണ്ട്.
ഓക്കെ,
എനിക്കറിയാനുള്ള വെച്ചാല് ഞാൻ അന്നും പറഞ്ഞ പ്രശ്നം ഇത് തന്നെയാണ്, ഇന്നും പറഞ്ഞ അത് തന്നെയാണ്. ഈ ഇടുങ്ങിയ സ്ഥലത്ത് നിൽക്കുമ്പോണ്ടല്ലോ, ഇടുങ്ങിയ സ്ഥലത്ത് മീൻസ് ബാത്റൂം, മെയിൻ ലിഫ്റ്റ്, ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്, ലിഫ്റ്റ് ഇതിനകത്ത് കയറുമ്പോ വല്ലാത്ത പേടി, നല്ല വല്ലാത്ത വെപ്രാളാണ് മനസ്സിന്. എത്രയും പെട്ടെന്ന് ഇതിനകത്ത് ഇറങ്ങണം എന്നുള്ള സിറ്റുവേഷൻ ആണുള്ളത്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ പോയി ഒരു ട്രീറ്റ്മെന്റ് ചെറുത് എടുത്തിട്ടുണ്ട്. പക്ഷെ 3 മാസം ആയിരുന്നു ഗുളിക കൊടുക്കണം എന്നു. ആ ഗുളിക ആയുർവേദമായിരുന്നു. അപ്പോ ആ ഗുളികൊണ്ട് ആ കഴിച്ചിപ്പോ വന്നതാണ്. വന്നിട്ട് ഇപ്പം 4-5 മാസം. ഇപ്പോ ലിഫ്റ്റ് കയറാൻ ഭയങ്കര പൊടിയ. അതുപോലെ തന്നെ ഇടുങ്ങിയ ബാത്റൂം ഇല്ലേ, നമ്മളെ ദുബായിലൊക്കെ ഉള്ള ബാത്റൂം പറഞ്ഞാൽ ഡോർ ലോക്ക് ആക്കിയാൽ പുറത്തേക്ക് ഒന്നും കാണാൻ പറ്റാത്ത, അതും പവർ ലോക്ക് ഡോർ ആയിക്കുമല്ലോ. അപ്പൊ അത് ഭയങ്കര എന്റെ ഭാവിയും എന്റെ ഡ്യൂട്ടികളൊക്കെ പ്രശ്നമാണ്. അപ്പൊ ഡ്യൂട്ടി മാറാണ്ട് നിൽക്കുന്ന ഈ പ്രശ്നം കൊണ്ടാണ്.
ഓക്കെ,
പിന്നെ എന്താ ഒരു പരിഹാരം എനിക്ക് അറിയാം.
ഇതിനെ നിങ്ങള് മറ്റേ വിധി പ്രകാരമുള്ള ട്രീറ്റ്മെന്റ് എനിക്ക് അറിയാത്തത് കൊണ്ട് എനിക്ക് അതിനെ പറ്റി അറിയില്ല. ഞങ്ങളെ വിധി പ്രകാരം എന്താണെങ്കിലും ഒരു ആൻസൈറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണത്. അതിന് ട്രീറ്റ്മെന്റ് എടുത്താൽ ശരിയാക്കി എടുക്കാനും പറ്റും. നിങ്ങളെ ഉത്ബോധ മനസ്സിൽ എവിടെയോ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ നിങ്ങളെ മനസ്സിൽ രജിസ്റ്റർ ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള പേടി വരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ വീണ്ടും വീണ്ടും അത് പ്രൊവോക്ക് ചെയ്ത് പുറത്തോട്ട് വരും. അപ്പം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ആൻസൈറ്റി കുറക്കാനുള്ള ചില മെഡിസിൻസ് ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അസുഖം പൂർണ്ണമായിട്ട് മാറും. പക്ഷെ ഞങ്ങളെ വിധി പ്രകാരം 1 വർഷം മിനിമം കഴിക്കണം. അതതിൻ്റെ ഒരു മിനിമം പീരീഡാണ്. അതായത് ആർക്കും റെഡ്യൂസ് ചെയ്യാനോ കുറക്കാനൊന്നും ഓരോരുത്തര ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. മനസ്സിലായില്ല? അത് ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ 1 മാസമോ 2 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ അസുഖം പൂർണ്ണമായിട്ട് ഭേദമാവും. പക്ഷെ ആയിക്കഴിഞ്ഞാലും പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. കാരണം അതിൻ്റെ ഒരു പീരീഡ് ഓഫ് ടൈം അത് കറക്റ്റായിട്ട് കഴിച്ചില്ലെങ്കിൽ വീണ്ടും റിക്കറൻസ് വരും. അപ്പം അത് അങ്ങനെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് നിർത്തിക്കഴിഞ്ഞാൽ 95% ആളുകൾക്കും പിന്നീട് വരാറില്ല. 5% കാര്യം നമ്മളെപ്പോഴും അങ്ങനെ വെക്കുന്നത് എന്താ വെച്ചാൽ അതൊരിക്കലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അത് ആ സമയമാകുമ്പോൾ ഏകദേശമൊക്കെ ഡോക്ടർക്ക് പറയാൻ പറ്റും നിർത്തിയാൽ ബുദ്ധിമുട്ടാണോ അല്ലയോ എന്നുള്ളത്. അതെ 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 അതെ, അത്തരത്തിലുള്ള ഹിസ്റ്ററികൾ പലതും നമ്മൾ അവിടെയും ഇവിടെയും കേൾക്കുകയും ന്യൂസ് കേൾക്കുകയും പല വാർത്തകൾ കേൾക്കുകയൊക്കെ ചെയ്യുന്നത് അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ ഉത്ബോധ മനസ്സിൽ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾക്കൊരു അത്ര അവസരം വരുമ്പോൾ വീണ്ടും അത് എടുത്തോട്ട് പുറത്തോട്ട് ചാടുന്നതാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. നാട്ടിൽ ഞാൻ കോഴിക്കോടാണ്, മനഃശാന്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഇവിടെ നമ്പർ പറയും കുറച്ച് കഴിഞ്ഞിട്ട്
കേട്ടോ.
ഞാന് എല്ലാ മാസത്തിൽ 10 ദിവസം പുറത്തായിരിക്കും, ഇവിടെയും ഖത്തറിലുമായിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലുമൊക്കെ കോൺഫറൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഉള്ളു. പക്ഷെ അത് ഹോസ്പിറ്റൽ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ചോദിച്ചാൽ അവർ കറക്റ്റ് ഇൻഫർമേഷൻ തരും കേട്ടോ.
ഓക്കെ,
റൈറ്റ്, താങ്ക് യു. ഡോക്ടർ, നമ്മളെപ്പോഴും പറയാറുണ്ട് ജീവിതം വളരെ വിലപ്പെട്ടതാണ്, അതിന്റെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും പറ്റുന്ന രീതിയിലൊക്കെ ആസ്വദിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോ ഡോക്ടർ, ഇപ്പൊ ഒരുപാട് സ്ഥലത്തൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആളാണല്ലോ, ഇന്ത്യക്ക് അകത്തും പുറത്തുമൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പൊ ജീവിതത്തിൽ സന്തോഷം നൽകുന്നതിൽ യാത്രകൾക്കുള്ള പങ്ക് എത്രത്തോളം ഉണ്ട്?
എന്നെ സംബന്ധിച്ച് ഞാൻ അതിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ എൻ്റെ ലിസണേഴ്സിനോടും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നതാണ്, അതിന് പറയുന്നതിന് എനിക്കൊരു നാണവുമില്ല. ഞാൻ വളരെ സാധാരണ സ്കൂളിൽ, ഒരു മലയാള മീഡിയം സ്കൂളിൽ പഠിച്ചതാണ്. എൻ്റെ ഫാദർ ഒരു കോളേജ് പ്രൊഫസറാണ്. അന്ന് അവിടുത്തെ നല്ലൊരു സ്റ്റാൻഡേർഡ് മലയാളം സ്കൂളിൽ പഠിച്ചതാണ്. വളരെ ഏവറേജ് ആയിട്ട് പഠിച്ചു വന്ന ഒരാളാണ്. അതേസമയം അതിലൂടെ വന്നിട്ട് അതിൻ്റെ എൻ്റെ സൈക്യാട്രിയിൽ വന്നപ്പോൾ അതിൻ്റെ ഉപരിപഠനങ്ങളൊക്കെ നടത്തിയപ്പോൾ അതിൽ ഏറ്റവും നല്ല മാർക്കോടുകൂടി നല്ല ഗോൾഡ് മെഡലോട് കൂടിയിട്ടൊക്കെ തന്നെ പാസ്ഔട്ട് ആകാൻ സാധിച്ചിട്ടുണ്ട് ദൈവസഹായം കൊണ്ട്. അതിന് ദൈവത്തിന് ആദ്യം സ്തുതി. പിന്നെ നമ്മൾ, ഞാൻ എപ്പോഴും ഓർക്കാറില്ല, ഒരാൾക്കൊരു 3 സ്റ്റേജസ് ആണ്. 1, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ആഗ്രഹങ്ങളുണ്ടാവും, പക്ഷേ നമുക്കൊന്നും നടപ്പിൽ വരുത്താൻ കഴിയില്ല. കാരണം സാമ്പത്തികമായിട്ടും മറ്റും പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു സ്റ്റേജ്, എല്ലാം ഉണ്ട് പക്ഷെ ദർ ഇസ് നോ ടൈം, സമയമില്ല. വല്ലാതെ പൂർണ്ണമായിട്ട് അതിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജോലിനെ ബാധിക്കും, എല്ലാത്തിനും ബാധിക്കും. അപ്പോൾ അതും പ്രയാസം. ഇനി അടുത്തൊരു 3rd സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട് പക്ഷെ ദർ ഇസ് നോ ഫിസിക്, നമുക്ക് ആരോഗ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജ്. അപ്പോൾ ഉള്ളത് ഉള്ള പോലെ നമ്മൾ നന്നായിട്ട് സന്തോഷകരമായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഒരു എൻജോയ്മെൻറ്റ് കിട്ടും. ഞാൻ പലപ്പോഴും അതിന് ശ്രദ്ധിക്കാറുണ്ട്. അതിന് ഏറ്റവും എനിക്കെൻ്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞത് എൻ്റെ പിതാവ് തന്നെയാണ്. എൻ്റെ ഫാദർ ഒരു സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസുകൾ ധാരാളം പല സ്ഥലങ്ങളിൽ, ഇപ്പോഴും ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ള ആളുകളൊക്കെ പറയും നിങ്ങളെ ഫാദർ ഇപ്പോഴും ഭയങ്കര വെൽ ഡ്രസ്ഡ്, വെൽ, നമുക്കൊന്നും അതിൻ്റെ അടുത്തുപോലെ എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഹീ ഈസ് അറൗണ്ട് 76 ഇയേഴ്സ്, ബട്ട് സ്റ്റിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ല ഡ്രസ്സിലും മറ്റിലൊക്കെ വളരെ കോൺഷ്യസ് ആയിട്ടും അങ്ങനെ അതൊക്കെ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ എൻജോയ് ചെയ്ത് ഫ്രണ്ട്സ് സർക്കിളും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്റ്റുഡിയോയിലേക്ക് കയറി വന്നപ്പോഴും കൂടി എൻ്റെ 33 വർഷം മുമ്പ് എൻ്റെ കൂടെ പഠിച്ച ഒരു ജാബു എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഈ അബുദാബിയിൽ നല്ലൊരു കമ്പനിയുടെ HR മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിനെ കണ്ടു. അപ്പോൾ ഞങ്ങൾക്കൊരു 15 മിനിറ്റ് ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടുള്ളൂ. പക്ഷേ എത്രത്തോളം നമുക്ക് റിലാക്സ്ഡാണെന്ന് അറിയാം, അദ്ദേഹത്തിനും എനിക്കും. അപ്പോൾ അതേമാതിരി നമ്മൾ കുറേ ഫീലിങ്സ് നമുക്ക് ഷെയർ ചെയ്യേണ്ട ഓരോരുത്തർക്കും, ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും. അപ്പോൾ നമ്മളുള്ള സമയം നമ്മൾക്ക് മാക്സിമം നമ്മൾ സന്തോഷകരമായി നമുക്ക് കഴിയുന്ന നമ്മളെ ലിമിറ്റിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്നുള്ളത് ഒഴിവാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് സന്തോഷകരമായി ജീവിക്കുക, അതേ നമുക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. ഓക്കെ,
തീർച്ചയായും. അടുത്ത കോൾ ഉണ്ട്. ഹലോ,
ഹലോ,
നമസ്കാരം.
നമസ്കാരം, ഞാൻ സിജു ആണ്, അലൈനിൽ നിന്ന്.
ഓക്കെ, പറഞ്ഞോളൂ സിജു. ഡോക്ടർ കേൾക്കുന്നുണ്ട്?
ഡോക്ടർ സംസാരിച്ചോ?
കേൾക്കുന്നുണ്ട്.
ഹായ് ഡോക്ടർ, ഞാനേ കുറച്ചും ഒരാൾ ഇതുപോലെ സംസാരിച്ചു, അപ്പൊ അന്നേരം പറഞ്ഞു ഞാൻ എന്റെ ഒരു ഇതിനെ കുറിച്ച് മനസ്സിലായി. എനിക്ക് ഒരു പ്രശ്നം എന്താണെന്നറിയോ ഡോക്ടർ? എന്നാ ചോദിച്ചാൽ, എനിക്ക് രാത്രിയിൽ നമ്മൾ കിടക്കുമ്പോൾ, രാത്രി കിടക്കുമ്പോൾ കുഴപ്പമില്ല, നമ്മൾ കിടന്നാൽ എനിക്ക് ലൈറ്റ് ഓഫ് ആയി കഴിയുമ്പോൾ പുറത്ത് ഏതെങ്കിലും ഒരു വെട്ടം കണ്ടിരിക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവം ചോദിച്ചാൽ, രാത്രി നമ്മൾ കിടന്ന് ഒരു ഏതെങ്കിലും ഒരു സമയത്ത് ഇൻ ബിറ്റ്വീൻ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കണ്ണു തുറക്കുമ്പോൾ പുറത്തൊരു വെട്ടം അല്ലെങ്കിൽ നമുക്കൊരു ജനാലയോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും നമുക്ക് കണ്ടില്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളിൽ ഭയമായി മാറും. ഭയമായിട്ട് പെട്ടെന്ന് ഇതാവുന്നു. അത് എനിക്ക് ലിഫ്റ്റിലും ഇങ്ങനെ കയറുമ്പോഴത്തേക്ക്, പക്ഷെ ഇപ്പം ലിഫ്റ്റിൽ അത്രയും ഒരു വലിയൊരു പേടിയായിട്ട് തോന്നുന്നില്ല. ഇവിടെ അങ്ങനെ പവർ ഫെയിലിയറോ അങ്ങനെ ഒരു പ്രശ്നം കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു ഇതായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഇതൊരു വലിയ പ്രശ്നമാണ് എനിക്ക് രാത്രി കിടക്കുമ്പോൾ. ഇതിനകത്ത് നമ്മുടെ മുറിയിൽ എവിടെങ്കിലും ഒരു ചെറിയ പുറത്തുനിന്നുള്ള ഒരു മിനിമൽ വെട്ടമെങ്കിലും കിട്ടിയാൽ എനിക്ക് പെട്ടെന്ന് ഇതാവും. അല്ലെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് ഒരു ചെറിയൊരു ഹിസ്റ്റീരിയ പോലെ അങ്ങ് പെട്ടെന്ന് അങ്ങ് ഇതാവും.
ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആൻസൈറ്റിന്റെ ഭാഗമാണ്. അപ്പൊ ചില ആളുകൾക്ക് ഇപ്പൊ കംപ്ലീറ്റ് ഇരുട്ടായാലും പ്രശ്നമില്ല, ചില ആളുകൾക്ക് ഒരു ബെഡ് ലാമ്പ് ചെറിയ ലൈറ്റെങ്കിലും വേണം. മനസ്സിലായി? അപ്പൊ ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ചെറിയൊരു പേടിയോ ഭയോ നമ്മൾ ചെറിയ കുട്ടിയാവുമ്പോൾ വരെ ഉണ്ടായിട്ടുണ്ടാവാം, അങ്ങനെയോ വരാം. അതല്ലെങ്കിൽ ജനറ്റിക്കായിട്ടും വരാം. ജനറ്റിക്കായിട്ട് വരാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ പാരന്റ്സ് ഒക്കെ നിങ്ങളുടെ ആൻസൈറ്റിയുള്ള കൂട്ടത്തിലാണെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസ് ചെറിയ തോതിലെങ്കിലും നമ്മളിലും ഉണ്ടാവും. അപ്പൊ അതാണ് സംഭവം. അതൊക്കെ നമുക്ക് ഇതിനൊന്നും എല്ലാത്തിനൊന്നും നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഒരു പരിധിക്കപ്പുറമായിട്ട് നമ്മളത് വല്ലാതെ ഇന്ററപ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ തേടണം.
ഇത് എന്നാ പറയാ, ഞാൻ ഇതിലൊരു എപ്പോഴും ഞാൻ ഏത് എവിടെ ചെന്നാലും ചിലപ്പോൾ വേറൊരു വീട്ടിൽ നമ്മൾ കിടക്കേണ്ടി വരുമോ ഒക്കെ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഞാൻ ഒരു പ്രിക്കോഷൻ എടുത്തിട്ടേ കിടക്കുള്ളൂ. കാരണം ഞാൻ ഇതെനിക്ക് സംഭവിക്കുമെന്ന് എന്റെ ഉള്ളിൽ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതുപോലൊരു പ്രിക്കോഷൻ എടുക്കും. അതിന് ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയൊരു വെട്ടം അല്ലെങ്കിൽ പുറത്തു നിന്നാലും ചിലപ്പോ ഒരു അതിന്റെ കർട്ടൻ കുറച്ച് മാറ്റി വെക്കും. ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് കിടക്കാൻ സാധിക്കുള്ളൂ. അത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല, പക്ഷെ എഴുന്നേറ്റ് കഴിയുമ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പേടിയായി മാറും. ഇപ്പൊ ഇതില്ല, നമുക്ക് നേരം പിന്നെ നമുക്ക് സ്വിച്ച് ബോർഡ് എവിടാന്ന് അറിയത്തില്ല, ഒന്നും മനസ്സിലാകത്തില്ല, ഒന്നും ചിന്തിക്കാൻ പറ്റില്ല.
അതാ ചിന്തകള് നമ്മൾ അങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നീട് അതൊരു ഒബ്സഷന്റെ ഭാഗമൊക്കെ ആയിട്ട് മാറാറുണ്ട് ചില ആളുകൾക്ക്. അപ്പൊ പിന്നെ ഒരു മെഡിസിൻ ഇല്ലാതെ നടക്കില്ല ഒരു കുറച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏളിയർ ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് നമുക്ക് ഒഴിവാക്കാം. ഇപ്പൊ ചെറിയൊരു വെട്ടം വെച്ചാലും അതിലൂടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഓക്കെ. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല, പ്രശ്നങ്ങൾ കൂടിക്കൊണ്ട് വന്നിരിക്കും. അങ്ങനെയാണെങ്കിലാണ് ഒരു ഡോക്ടർ സഹായം നിങ്ങൾ തേടേണ്ടത്. ഓക്കെ, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അത് ഒഴിവാക്കാം.
അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയിൽ ഒരിടവേള കൂടി. പ്രവാസി ഭാരതി 1539 AM നവചേതനയുടെ നാദപ്രപഞ്ചം. അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ ബ്രോട്ട് ടു യു ബൈ
അഹല്യ ഹോസ്പിറ്റൽ, കെയറിംഗ് യുവേഴ്സ്.
അർത്ഥപൂർണമായ നിത്യജീവിതത്തിന് ഒരു വഴികാട്ടി അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ തുടരുന്നു. അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയിൽ ഇന്ന് കോഴിക്കോട് മനഃശാന്തി ഹോസ്പിറ്റലിലെയും ഷാർജ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിലെയും സ്പെഷ്യലിസ്റ്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസ് അലി പുതുവർഷവും പുതുചിന്തകളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. നിങ്ങൾക്ക് വിളിക്കാം 02-3043-810 എന്ന നമ്പറിലേക്ക്. യു എക്ക് പുറമെ നിന്ന് കോഡ് കൂടി ചേർത്ത് വിളിക്കുക 00971. അടുത്ത കോൾ ഉണ്ട്. ഹലോ,
ഹലോ, നമസ്കാരം.
നമസ്കാരം, ആരാണ്?
എന്റെ പേര് ശ്യാം എന്നാണ്.
പറഞ്ഞോളൂ ഡോക്ടറോട്.
ഡോക്ടർ, എനിക്കൊരു സംശയം ചോദിക്കാനാണ്.
ചോദിച്ചോളൂ.
സാറെ, ഞാനൊരു 4-5 വർഷമായിട്ട് ഫെറോക്സൈറ്റ് കഴിക്കുന്നുണ്ട്. അലഹലിയയിൽ തന്നെ ഒരു പേഷ്യന്റ് ആണ്.
ഓക്കെ.
ഇപ്പൊ ഞാനത് 12.5 mg ഒരു ദിവസം വിട്ടിട്ടാണ് കഴിക്കുന്നത്.
ഓക്കെ.
കാരണം എന്റെ ഡോക്ടർ നിർദ്ദേശപ്രകാരം. അപ്പൊ ഇതെനിക്ക് പൂർണ്ണമായിട്ടും വിടാൻ പറ്റുന്നില്ല. കാരണം
ഞാൻ വിട്ട് വിടുമ്പോ എനിക്ക് വീണ്ടും സിംപ്റ്റംസ് വരികയാണ്. വീണ്ടും അതിന്റെ ഡോസ് കൂട്ടി 25 ആക്കി വീണ്ടും കുറച്ച്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് എന്റെ കാര്യം.
ഓക്കെ,
ജീവിതത്തോട് വളരെ ടെൻഷനാണ്. എന്താ ചെയ്യേണ്ടി, മരുന്ന് കുടിക്കാനൊന്നും താല്പര്യമില്ല എനിക്ക്.
ഓക്കെ
സാർ,
അതിനെ കുറിച്ചൊന്ന് പറയുക. അതെ, ഈ 12.5 എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ലോവർ ഡോസ് ആണ്. പെറോക്സിറ്റിൻ എന്ന് പറഞ്ഞൊരു മോളിക്യൂളാണ് ഈ സിറോക്സാറ്റ് എന്ന് പറഞ്ഞ സാധനം. അതിന് ആൻസൈറ്റിക്കൊക്കെ കൊടുക്കുന്നതാണ്, ടെൻഷനൊക്കെ കുറക്കാൻ വേണ്ടി. അപ്പോൾ 12.5 താഴത്തേക്ക് ഒരു ഡോസ് കമ്പനി ഇറക്കുന്നില്ല, മനസ്സിലായില്ല. അപ്പോൾ അത് ഓൾട്ടർനേറ്റ് ഡേ എന്നൊക്കെ പറഞ്ഞത് ഡോക്ടർ നിങ്ങളുടെ മരുന്ന് നിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അത് നിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ, സിംപ്റ്റംസ് പേഴ്സിസ്റ്റിംഗ് ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കാലം തുടർന്ന് കഴിക്കേണ്ടി വരും. അതാണ് ഞാൻ നേരത്തെ ഒരാൾ ചോദിച്ചപ്പോഴൊക്കെ പറഞ്ഞത്, അത് ഒരാൾക്കും ഒരു ഡോക്ടർക്കും നേരത്തെ കൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇന്ന സമയത്ത് മരുന്ന് നിർത്താൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ചില പേഴ്സണാലിറ്റീസിന് ചിലപ്പോൾ ചില ലോവർ ഡോസിൽ ചിലപ്പോൾ മെഡിസിൻസ് കുറച്ച് കാലം തന്നെ, സുദീർഘമായ കാലം തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള അവസ്ഥ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർക്ക് നിങ്ങളെ പറ്റി കറക്റ്റ് അറിയും. അപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചാലാണ് കറക്റ്റ് നിങ്ങളെ അതിനെ പറ്റിയിട്ട് ഇവാലുവേഷൻ, നിങ്ങൾ ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. അതനുസരിച്ച് ചെയ്യാം, അല്ല പേടിക്കാനൊന്നുമില്ല കേട്ടോ.
ഹലോ,
ഹലോ,
നമസ്കാരം ഡോക്ടറോട് സംസാരിച്ചോളൂ.
ഓക്കെ, നമസ്കാരം എല്ലാവർക്കും, എന്റെ പുതുവത്സര ആശംസകൾ.
ഓ, താങ്ക് യു. പറയൂ
ഡോക്ടർ, ഞാൻ വിളിക്കുന്നത് അബുദാബിയിൽ നിന്നാണ്.
ആ, പറഞ്ഞോളൂ.
ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഇത് വിളിക്കുന്നത്.
ചോദിച്ചോളൂ.
മോന് 4.5 വയസ്സായിട്ടുണ്ട്.
ഓക്കെ,
ഇപ്പൊ KG 1
ഓക്കെ.
അവന്റെ കുസൃതിയുടെ കാര്യം സംസാരിക്കാനായിരുന്നു. നാട്ടിൽ പോയപ്പോഴും സൈക്യാട്രിസ്റ്റിനെ കാണിച്ചിരുന്നു. അപ്പൊ ഡോക്ടർ ഇപ്പൊ കണ്ടിട്ട് പറഞ്ഞത് കുറെ അവനോട് ഡ്രോ ചെയ്യാനും വൈറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞപ്പോ അവൻ അവിടെ ഇരുന്ന് കുറെയൊക്കെ അതിന് റെസ്പോണ്ട് ചെയ്തു. അപ്പൊ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്കൊരു 5 ഇയേഴ്സിനപ്പുറം കുറച്ചുകൂടെ സംസാരിക്കാൻ തുടങ്ങി കഴിയുമ്പം നോക്കാം എന്നാണ് പറഞ്ഞത്. സംസാരം കുറച്ച് കുറവായിരുന്നു, അവൻ വളരെ ലേറ്റ് ആയിട്ടാണ് സംസാരം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇപ്പോഴും ക്ലിയർ അല്ല, എനിക്ക് മാത്രമാണ്, ഞാൻ അമ്മയാണ്, എനിക്ക് മാത്രമാണ് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ യാത്ര ചെയ്താൽ പോലും, ഒരു 2 മണിക്കൂർ യാത്ര ചെയ്താൽ കാറിനകത്ത് പോലും എനിക്ക് എന്റെ ഫുൾ ടൈം ഞാൻ അവനെ ഹാൻഡിൽ ചെയ്യണം. സീറ്റ് ബെൽറ്റ് ഇടില്ല, ബേബി സീറ്റിൽ ഇരിക്കില്ല, അങ്ങനെ ഭയങ്കരമായിട്ട്. സിബ്ലിങ്സിനെ ആണെങ്കിലും എപ്പോഴും അങ്ങോട്ട് പോകുന്ന വഴി വരുന്ന വഴി ഒക്കെ ഓരോ അടി ഇങ്ങനെ വെച്ചിട്ട് ഇടി പുഷ് അങ്ങനെയുള്ള പരിപാടി എപ്പോഴും ഉണ്ട്. അങ്ങനെ ഫുൾ ടൈം അവൻ എന്താ ബിസിയാണ്, ഫുൾ ടൈം അവൻ ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കുള്ളൂ. ഉറങ്ങുമ്പോ മാത്രമാണ് എനിക്കൊരു റെസ്റ്റ്, അല്ലാതെ ഫുൾ ടൈം ചെറുപ്പം തുടങ്ങി അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിന് എന്തേലും
അതെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ഇത് ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട്, ADHD എന്ന് പറയും. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ഈ കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. നിങ്ങൾ പറയുന്ന സിംറ്റംസ് അനുസരിച്ച് കുറച്ചൊക്കെ അതിൽ കാണുന്നുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് നമുക്ക് ഉറപ്പുവരുത്തണമെങ്കിൽ ഒരു 5 വയസ്സെങ്കിലും കഴിയണം. അതാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. കാരണം കുട്ടിക്കൊരു ടാസ്ക് കൊടുത്ത് കഴിയുമ്പോഴാണ് നമുക്കത് കറക്റ്റ് ചെയ്യാൻ, അവന് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന് അറിയുള്ളൂ. ഇപ്പോൾ ചെറിയ ക്ലാസ്സിൽ KG 1 KG 2 നമ്മൾ അത്രത്തിലുള്ള വർക്ക് ലോഡൊന്നും കുട്ടികൾക്ക് ഉണ്ടാവില്ല, ചെറിയ ഗെയിം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു പിക്ചർ കിട്ടില്ല. അപ്പോൾ ഒരു 5 വയസ്സൊക്കെ ആകുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഇത് തുടങ്ങുക. അപ്പോൾ ഇങ്ങനെ കുട്ടി വെറുതെ ഇരിക്കില്ല, ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കും, എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനെയൊക്കെയുള്ള സിംറ്റംസാണ് ഉണ്ടാവുക. ശ്രദ്ധ പുറവേ കുറവായിരിക്കും. അപ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളോ നല്ലോണം ലിസൺ ചെയ്ത് നല്ല ആ കാര്യത്തിൽ നല്ല ഏബിൾ ആയിരിക്കും, ചില കാര്യത്തിൽ കുറച്ച് വീക്ക് ആയിരിക്കും.
അവൻ ഡാൻസ് ഭയങ്കര ഇതാണ്, ഏത് സ്റ്റെപ്പ് ഡാൻസ് കണ്ടാലും അവൻ അത് ഇമിറ്റേറ്റ് ചെയ്യും.
ആ ആ, അപ്പോൾ അത് വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വരിക. കാരണം കുട്ടികൾക്ക് ചില ഏരിയയിലൊക്കെ ബ്ലൈൻഡ് ആയിരിക്കും. അപ്പോൾ ആ ഏരിയയിലുള്ള ഡെഫിഷ്യൻസീസ് നമുക്ക് കവറപ്പ് ചെയ്യാൻ, പിക്കപ്പ് ചെയ്യാൻ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ കഴിയാതെ വരുമ്പോഴാണ് കുട്ടികൾക്ക് കുറേ അക്കാഡമിക്കലൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരിക. അപ്പോൾ ഒരു 5 വയസ്സിന് ശേഷം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക. കാണിച്ചിട്ട് അവരൊരു ഓവറോൾ ഇവാലുവേഷൻ നടത്തും, ഇങ്ങനെ ADHD ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് റൂൾ ഔട്ട് ചെയ്യും. കാരണം ചില കുട്ടികൾ നിങ്ങൾ പറഞ്ഞ കുറച്ച് ഡിലെയ്ഡ് ആണ് സ്പീച്ച് എന്നൊക്കെ, അപ്പോൾ കുറച്ച് ഡിലെയ്ഡ് സ്പീച്ചുള്ള ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസ് ഡിലെയ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ കുറച്ച് ഡിലെയ്ഡ് ആയിരിക്കും കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ മെഡിക്കേഷനോ ഒന്നും വേണ്ടി വരില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തുനിന്ന് ഒരു ഇവാലുവേഷൻ നടത്തിയിട്ട് ADHD ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിഞ്ഞ് ആ റിപ്പോർട്ട് കണ്ടതിന് ശേഷമാണ് സൈക്യാട്രിസ്റ്റിന് വല്ല റോളും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ചില മെഡിക്കേഷൻ ഇതിന് തന്നെ വേണ്ടിയിട്ടുള്ള ചില മെഡിസിനും ഉണ്ട്, അത് മെഡിസിൻ കൊടുത്താൽ കുറച്ച് സപ്പോർട്ടീവായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണാറുണ്ട്. ചിലവർക്ക് അതിനനുസരിച്ചുള്ള സ്പീച്ച് തെറാപ്പി ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കേണ്ടി വരും. അത് ആ ഇവാലുവേഷൻ നടത്തിയിട്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുക. അപ്പോൾ ഒരു 5 വയസ്സുവരെ വെയിറ്റ് ചെയ്യുക, അതിനുശേഷം നിങ്ങളൊരു സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ട് ഒപ്പീനിയൻ ഒന്നുകൂടി എടുക്കുക. പേടിക്കണ്ട കേട്ടോ.
ഓക്കെ, താങ്ക് യു ഡോക്ടർ. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ പുതുവർഷ ദിനത്തിൽ ഡോക്ടർക്ക് എന്താണ് ഒരു മെസ്സേജ് നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാൻ?
ആ വളരെ പുതുവത്സര ദിനത്തിൽ നമ്മളെടുക്കുന്ന പ്രതിജ്ഞകളൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന പ്രതിജ്ഞകൾ മാത്രം എടുക്കുക, അല്ലാത്ത പ്രതിജ്ഞകളൊന്നും എടുത്ത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എടുക്കുന്നത് ഒഴിവാക്കുക. ഈ വർഷം 2020 നമുക്ക് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും നല്ല ഒരു ശുഭമായിരിക്കട്ടെ. നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമ്മൾ തന്നെ തയ്യാറായി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് ഒഴിവാകാൻ പറ്റും. നമ്മളെയൊക്കെ കാണുമ്പോൾ പലവരും പറയുന്നൊരു കാര്യമാണ്, സ്ഥിരം പറയുന്ന കാര്യമാണ്, ഈ പ്രശ്നം വരാതിരിക്കട്ടെ എന്ന് പറയും സൈക്യാട്രിസ്റ്റിനെ കാണുമ്പോൾ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കേൾക്കുമ്പോൾ. ഇത് സൈക്യാട്രി പ്രോബ്ലം എന്നല്ല, എന്ത് പ്രോബ്ലം ആണെങ്കിലും ആരും വയറ്റി തീർക്കുന്നതല്ല. സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, അതാണ് നമ്മൾ പറയുന്നത്. അല്ലാത്ത കാര്യങ്ങൾ നമ്മൾക്ക് കഴിയില്ല, നമ്മളെ കൺട്രോളിലല്ല, ദൈവ നിശ്ചയമാണ്. അപ്പോൾ അതിലൂടെ നല്ല ഒരു ഇയർ നിങ്ങൾക്കും കുടുംബത്തിനും എല്ലാവർക്കും ഞാനും പറയുന്നു. അടുത്ത മാസം വീണ്ടും നമുക്ക് കാണാം.
താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്.
ബൈ.
അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയിൽ ഇന്ന് പുതുവർഷവും പുതുചിന്തകളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് കോഴിക്കോട് മനഃശാന്തി ഹോസ്പിറ്റലിലെയും ഷാർജ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിലെയും സ്പെഷ്യലിസ്റ്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസ് അലി. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ കോൺടാക്ട് നമ്പർ 0483279451, 0483279441. ഷാർജയിലെ നമ്പർ 0656110099, 0656111099. സമീക്ഷയുടെ ഇന്നത്തെ അധ്യായത്തിൽ നിന്നും വിടവാങ്ങുന്നു ശ്രീചിത്ര.
അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ,
അർത്ഥപൂർണമായ നിത്യജീവിതത്തിന് ഒരു വഴികാട്ടി.